கிறிஸ்துவின் அமோரம் சிருஷ்டிக்கப்பட்டது முதல் 70,000 மலக்குகள் ஓரோ திவசவும் பைத்துல் மஅ்மூரில் പ്രവേശിക്കുന്നു, തിരിച്ചിറങ്ങുന്നു. പിന്നെ അവർ ഖിയാമത്ത് നാൾ വരെ അവിടേക്ക് തിരിച്ചു കയറുകയില്ല. അത്ര ധാരാളം മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ട്. ആ ബൈത്തുൽ മഅ്മൂറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു, ഒരാൾ ബൈത്തുൽ മഅ്മൂറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിത്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഇത് ഇബ്രാഹിമാണ്. അലൈഹി സ്വലാത്തു വസ്സലാം, ഹാദ അബൂക ഇബ്രാഹിം, ഇത് ഇബ്രാഹിമാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന്റെ അടുക്കൽ പോയി സലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അലൈക്കും സലാം, മർഹബൻ ബിൽ ഇബ്നു സാലിഹ് വൽ നബിയ് സാലിഹ്, സാലിഹായ എന്റെ മകന് സ്വാഗതം. ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ലോകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഫലമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞതായി കാണാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിമിനോട് ഏറ്റവും രൂപസാദൃശ്യമുള്ളത് എനിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അവിടത്തേക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന നബിമാരിൽ, അവിടുന്ന് ധാരാളമായി എടുത്തു പറഞ്ഞിരുന്ന നബിമാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശരി, അപ്പോൾ ഏഴാമത്തെ ആകാശത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടു. ശരി, ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആകാശങ്ങളിൽ കണ്ടു എന്ന് പറഞ്ഞ നബിമാരിൽ ഉലുൽ അസ്മിൽ പെട്ട ഒരൊറ്റ നബി മാത്രമാണ് ഇല്ലാത്തത്. അതാരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ. ഈ പറഞ്ഞ ആകാശത്തേക്കുള്ള യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതിരുന്ന ഒരൊറ്റ നബി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്നാൽ റസൂലുള്ള മറ്റെല്ലാ നബിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഓരോ കയറ്റങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ട നബിമാരിൽ ഉലുൽ അസ്മിൽപ്പെട്ട നൂഹ് നബി ഒഴികെയുള്ള എല്ലാ നബിമാരുമുണ്ട്. ഇബ്രാഹിം, മൂസ, ഈസ, പിന്നെ ബാക്കിയുള്ളത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞത് ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠരായത് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിൽ സംശയമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. മുഹമ്മദ് നബി കഴിഞ്ഞാൽ പിന്നെ ആകാശലോകത്ത് ഏറ്റവും മുകളിലുള്ളത് ആരാണ്? ഇബ്രാഹിം നബിയാണ്. പിന്നെ ഏറ്റവും പിന്നെ അതിന് താഴെയുള്ളത് ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പിന്നെ അതിന് താഴെയുള്ളത് ഈസാ നബിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവസാനത്തെ സ്ഥാനത്തുള്ളത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉലുൽ അസ്മിലെ നബിമാരെ അവരുടെ ശ്രേഷ്ഠത വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ പറയുന്നത് ഒരു നബിയെ ഇകഴ്ത്താൻ വേണ്ടിയല്ല, മറിച്ച് ശ്രേഷ്ഠത കൂടുതലുള്ള നബിയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്റെ അർത്ഥം മറ്റേ നബി മോശക്കാരനാണ് എന്ന് ഒരിക്കലും അതിന് അർത്ഥമല്ല, മറിച്ച് ഈ നബിക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂടുതൽ മഹത്വമുള്ള നബി, അദ്ദേഹത്തിന്റെ ചരിത്രം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തെ പിൻപറ്റാനും അത് പ്രേരിപ്പിക്കുന്നു എന്നല്ലാതെ നബിമാർക്കിടയിൽ ഒരു നബിയെ ഇകഴ്ത്താൻ വേണ്ടി മറ്റൊരു നബിയെ പുകഴ്ത്തുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിലക്കിയിട്ടുണ്ട്. ശരി, ഈ നബിമാരിൽ റസൂലുള്ള കണ്ട ഈ നബിമാരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മാത്രം റസൂലുള്ളയോട് പ്രതികരിച്ച ഒരു പ്രതികരണമുണ്ട്. അത് മറ്റൊരു നബിയും ചെയ്തിട്ടില്ലാത്തതാണ്. ആ പ്രതികരണം അതിനുള്ള നന്ദിയാകട്ടെ മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി ഇബ്രാഹിം നബിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് അഖ്റ ഉമ്മതക മിന്നി സലാം, മുഹമ്മദ് നിന്റെ ഉമ്മത്തിന് നീ എന്റെ സലാം അറിയിക്കുക. ഇത് മറ്റൊരു നബിയും പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം പറഞ്ഞ വാക്കാണ്. ഇമാം അദ്-ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാം, ഇബ്രാഹിം നബി അദ്ദേഹം അറിയിച്ച ഈ സലാം ആ സലാമിനുള്ള മറുപടിയാണ് നിസ്കാരങ്ങളിൽ നമ്മൾ പറയുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദുൻ മജീദ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ച ഈ സലാമിനുള്ള മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. വേറെ അഭിപ്രായങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്, അതൊരു അത് ആ കൂട്ടത്തിൽ ഒരു അഭിപ്രായമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅഖ്ബിർഹും അന്നൽ ജന്നത തയ്യിബത്തു തുർബ, നിന്റെ സമൂഹത്തോട് പറയുക സ്വർഗം അതിലെ മണ്ണ് വളരെ നല്ല മണ്ണാണ്. അദ്ബത്തുൽ മാ, വളരെ രുചികരമായ വെള്ളമാണ് ഇവിടെ ഉള്ളത്. വഅന്നഹ ഖിയാനുൻ, സ്വർഗം പരന്നു കിടക്കുന്ന പ്രദേശമാണെന്ന് അവരോട് പറയുക. വഅന്ന ഖിറാസഹ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ആ സ്വർഗത്തിൽ അവർക്ക് വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുന്ന തൈകൾ ഏതാണ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അപ്പോൾ നിനക്ക് ലഭിക്കുമ്പോൾ സ്വർഗം മൈതാനമാണ്. നീ ആ സ്വർഗത്തിൽ മരങ്ങൾ വർദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നീ എന്തു പറയുക? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അപ്പോൾ സ്വർഗം പരന്നു കിടക്കുന്ന പ്രദേശമാണ്. നിനക്കവിടെ ഫലഭൂയിഷ്ടമാക്കണോ? നിനക്കവിടെ ഇടതൂർന്ന് വളരുന്ന സ്വർഗത്തിലെ മരങ്ങൾ ആവശ്യമുണ്ടോ? നട്ടുപിടിപ്പിക്കേണ്ട വാക്കുകൾ ഇതാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഹദീസിൽ അറിയിച്ചതായി കാണാൻ സാധിക്കും. ശരി, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചു. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചു. റസൂലുള്ള പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ മുത്തിന്റെ കുബ്ബകൾ, പവിഴത്തിന്റെ കുബ്ബകൾ ധാരാളമായി ഞാൻ കണ്ടു. മാത്രമല്ല അവിടെയുള്ള മണ്ണ് കസ്തൂരിയുടെ മണ്ണാണ്. വഇദാ തുറാബുഹ അൽമിസ്ക്, സ്വർഗത്തിലെ മണ്ണ് അത് കസ്തൂരിയുടെ മണ്ണാണ്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ നാല് അരുവികൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒന്നാമത്തെ അരുവി മാഉൻ ഗൈരി ആസിൻ, ഒരിക്കലും രുചിമാറ്റം വരാത്ത പരിശുദ്ധമായ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാമത്തെ അരുവി. രണ്ടാമത്തെ അരുവി, അതിലുള്ളത് പാലാണ്. ആ പാലാകട്ടെ ലം യതഗയ്യർ ത്വഅ്മു, അതിന്റെ രുചിക്കൊരു മാറ്റം വരാത്ത ശുദ്ധമായ പാലാണ്. മൂന്നാമത്തെ അരുവി, അത് തേനിന്റെ അരുവിയാണ്. ആളുകൾക്ക്, കുടിക്കുന്നവർക്ക് അങ്ങേറ്റത്തെ രുചി ലഭിക്കുന്ന തേനിന്റെ അരുവിയാണ്. നാലാമത്തെ അരുവി, അത് മദ്യത്തിന്റെ അരുവിയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളത് മനസ്സിൽ കണ്ടു നോക്കൂ. നാല് അരുവികൾ: ഒന്ന് ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയാണ്, രണ്ട് പാലിന്റെ അരുവിയാണ്, എത്ര ഭംഗിയുണ്ടായിരിക്കും, മൂന്ന് തേനിന്റെ അരുവിയാണ്, ഒഴുകി വരുന്നത് തേനാണ്, അതിൽ കൈവച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ നിറയെ തേൻ ലഭിക്കും. മറ്റൊരരുവി, അതിൽ ലഹരി ഉണ്ടാക്കാത്ത അങ്ങേയറ്റം രുചികരമായ മദ്യമാണ്. നാലരുവികൾ, അത് സ്വർഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളും കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരാളുടെയും മനസ്സിലൊരിക്കൽ പോലും വന്നിട്ടില്ലാത്ത അനേകം അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹൗള് കണ്ടു. അതുപോലെ തന്നെ ഇസ്റാ മിഅ്റാജിന്റെ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ ശബ്ദം അവിടുത്തെ മുൻപിൽ കേട്ടത്. അവിടെ നടന്നു പോ സ്വർഗത്തിൽ നടന്നു പോകുന്ന സമയത്ത് ബിലാൽ ഇബ്നു റവാഹിന്റെ ശബ്ദം മുന്നിൽ കേട്ടു. റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോൾ ബിലാലിനോട് ചോദിച്ചു, ബിലാൽ, നീ കൂടുതലായി എന്തു പ്രവൃത്തിയാണ് ചെയ്യുന്നത്? നിനക്ക് ഏറ്റവും പ്രതിഫലം ലഭിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്ന എന്ത് പ്രവർത്തനമാണ് നിന്റെ ജീവിതത്തിൽ ഉള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോൾ ഞാൻ വുദു എടുത്താലും രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചത്ര ഞാൻ നിസ്കരിക്കും. വുദു എടുത്താൽ ഞാൻ നിസ്കരിക്കും, അത് രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോഴാണെങ്കിലും വുദു എടുത്താൽ ഞാൻ നിസ്കരിക്കും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും എനിക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളിലൊന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാരണം കൊണ്ട് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞതായി കാണാം. റസൂലുള്ള പറഞ്ഞു, ഖദ് അഫ്ലഹ ബിലാൽ, ബിലാൽ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു. അങ്ങനെ അവിടുന്ന് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കലെത്തി. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ അറ്റത്തുള്ള എലന്തമരം എന്നാണ് അതിന്റെ അർത്ഥം. സിദ്റത്തുൽ മുൻതഹ അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവർക്ക് പോകാവുന്നതിൽ ഏറ്റവും അങ്ങേയറ്റമാണ്. അതിനപ്പുറത്തേക്ക് പോയത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഒരാൾ എത്തിച്ചേരാവുന്നതിൽ ഏറ്റവും അറ്റമാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ മരത്തിൽ വലിയ കുടങ്ങൾ പോലുള്ള ഫലവർഗങ്ങളുണ്ട്. അതിൻ്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെ വലുതാണ്. വലിയ ഇലകളാണ് അതിനുള്ളത്. ധാരാളം തണൽ വീശുന്ന വലിയ മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ടു. റസൂലുള്ള പറഞ്ഞു, ആ മരം അതിനെ ചുറ്റി നിൽക്കുന്ന അനേകം നിറങ്ങളുണ്ട്, വർണ്ണശബളമായ കാഴ്ചകളുണ്ട്. അത് വർണ്ണിക്കാൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. സ്വർഗം അതിന്റെ അറ്റത്ത് കാണപ്പെടുന്ന സിദ്റത്തുൽ മുൻതഹ, അതിനെ ചുറ്റി നിൽക്കുന്ന ആ നിറങ്ങൾ, അത് വർണ്ണിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത്രമാത്രം മനോഹരമായ കാഴ്ചകൾ ഞാൻ അവിടെ കാണുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിദ്റത്തുൽ മുൻതഹ അതിന്റെ വേരിന്റെ ഭാഗത്ത് നിന്നായി 4 അരുവികൾ ഒഴുകുന്നുണ്ട്. അതിൽ 2 അരുവികൾ, 2 പുഴകൾ അത് സ്വർഗത്തിലെ പുഴകളാണ്. 2 അരുവികൾ അത് ഭൂമിയിലേക്ക് ഒഴുകുന്ന പുഴകളാണ്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൈലു വൽ ഫുറാത്ത്, യൂഫ്രട്ടീസ്, നൈൽ നദികൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന, സ്വർഗത്തിൽ നിന്ന് വരുന്ന പുഴകളിൽ ഒന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അപ്പോൾ ഈ 2 പുഴകൾ അത് അതിന്റെ പുറത്തേക്ക് ഒഴുകുന്നതാണ്. 2 അതിന്റെ ഉള്ളിൽ മാത്രം, സ്വർഗത്തിൽ മാത്രം ഒഴുകുന്ന പുഴകളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചാണ് ജിബ്രീലിനെ അദ്ദേഹത്തിന്റെ ശരിയായ രൂപത്തിൽ 2 കാണുന്നത്. ഒരു തവണ എപ്പോഴാണ് കണ്ടത്? വഹയി ലഭിച്ച് പിന്നീട് അതിനുശേഷം ഫുതൂറുൽ വഹയി ഉണ്ടായി. വഹയിനിടയിൽ കുറച്ചു ദിവസം വഹയി ലഭിക്കാതെ ഇരുന്ന ആ സമയത്ത് പിന്നെ വഹയി ലഭിക്കുന്നത് ജിബ്രീലിനെ ശരിയായ രൂപത്തിൽ കണ്ടതിന് ശേഷമാണ്. അതാണ് 1 തവണ. 2 തവണ ഈ സന്ദർഭമാണ്. വലഖദ് റആഹു മർറതൻ ഉഖറ, സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ കൂടി ജിബ്രീലിനെ അള്ളാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ എന്ന മരത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട്. ഇൻദഹ ജന്നത്തുൽ മഅ്വ, അതിന്റെ അടുക്കലാണ് അവസാനം തിരിച്ചെത്തേണ്ട സ്വർഗമുള്ളത് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഈ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ള പറഞ്ഞതുപോലെ അവിടുത്തെ അള്ളാഹുവിന്റെ റസൂൽ ശരിയായ രൂപത്തിൽ കണ്ടു. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്. ആ ചിറകുകളിൽ നിന്നെല്ലാം മുത്തും പവിഴവും പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ധാരാളം നിറങ്ങളുണ്ട്. ഒരു ചിറക് തന്നെ ചക്രവാളം മുഴുവൻ മൂടി നിൽക്കുന്ന അത്രമാത്രം വലുപ്പമുള്ള ചിറകാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചാണ് കണ്ടത്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ പേനകൾ, അവയുടെ ശബ്ദം കേട്ടു. പേനകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിധി രേഖപ്പെടുത്തുന്ന പേനകൾ, അവയുടെ അവ ഏടുകളിൽ എഴുതുന്നതിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അത്ര ദൂരത്തേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ള പറയുകയാണ്, അദ്ദേഹം നനഞ്ഞു കുതിർന്ന ഒരു ഏടുപോലെ അദ്ദേഹം തോന്നിക്കപ്പെട്ടു. ജിബ്രീൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്തോറും അദ്ദേഹത്തിന്റെ വിനയം വർദ്ധിക്കുകയും ഒരു നനഞ്ഞു കുതിർന്ന ഏടുപോലെ അദ്ദേഹം ആയിത്തീരുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മാറി നിന്നു. അങ്ങനെ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എത്തി. എന്നാൽ അള്ളാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കണ്ടുവോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, നൂറുൻ അന്ന അറാഹു, നൂറുൻ അന്ന അറാഹു, പ്രകാശമാണ് ഞാൻ കണ്ടത്, എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ കാണുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കു പിന്നിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അത് ശിദ്റത്തുൽ മുൻതഹയുടെ അവിടെ നിന്ന് മുകളിലോട്ട് പോയതിന് ശേഷമാണ്. അവിടെ വെച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയത്. നിസ്കാരം ആദ്യം നിർബന്ധമാക്കുന്നത് മറ്റ് കർമ്മങ്ങളിൽ നിന്ന് നിസ്കാരത്തിന്റെ പ്രത്യേകത ഇതാണ്. മറ്റെല്ലാ കർമ്മങ്ങളും ഭൂമിയിൽ വെച്ചാണ് അള്ളാഹു നിയമമാക്കിയത്, നിസ്കാരം ഒഴികെ. നിസ്കാരം ആകാശത്ത് വെച്ചാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യത്തിൽ 50 വഖ്ത് നിസ്കാരമാണ് നിർബന്ധമാക്കിയത്. ആ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയും ചെയ്തു. മൂസ ചോദിച്ചു, അള്ളാഹു നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്, 50 നേരത്തെ നിസ്കാരം കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഉമ്മത്തിന് ഒരിക്കലും അത് താങ്ങാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോവുക, എന്നിട്ട് അതിൽ ഇളവ് വാങ്ങിക്കാൻ പറയുക, എന്തെങ്കിലും ഒരു ഇളവ് നൽകാൻ ആവശ്യപ്പെടുക. അങ്ങനെ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു. 5 വഖ്ത് നിസ്കാരം കുറച്ചു കൊടുത്തു, 45 വഖ്താക്കി. റസൂലുള്ളാഹ് വീണ്ടും തിരിച്ചു വന്നു. മൂസാ നബി പറഞ്ഞു, വീണ്ടും പോവാൻ പറഞ്ഞു. അങ്ങനെ പലതവണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ പോവുകയും മൂസയുടെ അടുക്കൽ വരികയും തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവസാനം നിസ്കാരം 5 വഖ്താക്കി. 5 വഖ്ത് നിസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നഹുന്ന ഖംസു സലവാത്തിൻ, മുഹമ്മദ് 5 നേരത്തെ നിസ്കാരമുണ്ട്. കുല്ലു യൗമിൻ വലൈല, അത് എല്ലാ ദിവസവും രാത്രിയുമുണ്ട്, എല്ലാ പകലിലും രാത്രിയിലുമുണ്ട്. ലികുല്ലി സലാത്തിൻ അശ്റുൻ, ഓരോ നിസ്കാരത്തിനും 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഫദാലിക ഖംസൂന സലാ, അപ്പോൾ അത് 50 നിസ്കാരമാകും. 5 നിസ്കാരം നിസ്കരിച്ചാലും അത് 50 നിസ്കാരത്തിന് തുല്യമാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ള വീണ്ടും ഇറങ്ങി വന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എത്ര നേരത്തെ നിസ്കാരമുണ്ട്? 5 നേരമുണ്ട്. വീണ്ടും പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് ഇനി ചോദിക്കുക എന്നത് എനിക്ക് ലജ്ജയുണ്ടാക്കുന്നു. എത്ര തവണയായി ഞാൻ റബ്ബിനോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഇനി ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആകാശങ്ങൾ ഇറങ്ങി താഴെ വരികയും ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മസ്ജിദുൽ ഹറമിലേക്കും പിന്നെ ബൈത്തുൽ മഖ്ദിസിലേക്കും കൊണ്ടുപോകാനുള്ള കാരണം 2 ഖിബ്ലകളും റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുക എന്നതുകൊണ്ടാണ്. 2 ഖിബ്ലയും റസൂലുള്ളാഹി കണ്ടു. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച ഖിബ്ലകളിൽ ആദ്യത്തെ ഖിബ്ല എങ്ങോട്ടാണ്? ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. പിന്നെയാണ് ഖിബ്ല മസ്ജിദുൽ ഹറമിലേക്ക് മാറ്റുന്നത്. ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് ആകുന്ന കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ കഅബയുടെ കഅബയെ ഇടയിൽ നിർത്തിക്കൊണ്ട് നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് നിസ്കരിക്കുക? കഅബയുടെ മുൻപിൽ വന്ന് നിൽക്കും, എന്നിട്ട് കഅബ ബൈത്തുൽ മഖ്ദിസിന് ഇടയിൽ വരുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. അന്നു മുതൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ആ വിധി പിന്നീട് വളരെ വൈകിയാണ് വരുന്നത്. അപ്പോൾ ഈ 2 ഖിബ്ലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയത് 2 ഖിബ്ലകളും അവിടുന്ന് കാണുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിച്ചു വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് വേണ്ടി എല്ലാ നബിമാരെയും ഒരുമിച്ച് കൂട്ടി. എല്ലാ നബിമാരും ബൈത്തുൽ മഖ്ദിസിൽ ഒരുമിച്ച് കൂടി, എല്ലാ റസൂലുകളും എല്ലാ നബിമാരും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെല്ലാം ഇമാമായി നിന്നുകൊണ്ട് അവിടെ നിസ്കരിച്ചു. ഇത് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇത് റസൂലുള്ള ആകാശത്തേക്ക് പോകുന്നതിന് മുൻപാണ് ഉണ്ടായത്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അത് സംഭവിക്കുന്നത് മിഅ്റാജ് കഴിഞ്ഞ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ച് ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തിയതിനു ശേഷമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിച്ചു. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് നൽകിയ ആദരവുകളിൽ ഒന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് ബുറാഖിന്റെ മുകളിൽ കയറി തിരിച്ചു മക്കയിലേക്ക് തന്നെ വന്നു. മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടെ ചില കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളിൽ ഒന്ന് ഒരു യാത്രാ സംഘത്തെ റസൂലുള്ള കണ്ടു. ആ യാത്രാ സംഘം അവരുടെ ഒട്ടകങ്ങളിൽ ഒരു ഒട്ടകം ബുറാഖിന്റെ ശബ്ദം കേട്ടപ്പോൾ ചിതറിയോടി. അങ്ങനെ അവർക്ക് ആ ഒട്ടകം എവിടെയാണ് പോയത് എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യാത്രാ സംഘത്തെ കണ്ടു. അവർ അവരുടെ അടുക്കൽ ഒരു പാത്രം മൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് കാലഘട്ടത്തിൽ അറബികൾ അവർക്കിടയിൽ നിലനിന്നിരുന്ന പൊതുശീലങ്ങളിൽ ഒന്നാണ്, അവർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് യാത്രാ സംഘങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം, പാല് ഇങ്ങനെയുള്ള ഭക്ഷണം. അത് ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാം, സൗജന്യമായി ഉപയോഗിക്കാം, അത് തടയാൻ പാടില്ല. അത് അറബികൾ പൊതുവെ സ്വീകരിച്ചിരുന്ന കരാറുകളിൽ ഒന്നാണ്. അവർ ആരെയെങ്കിലും യാത്രാ സംഘമായി അയക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയും, ഇതറിയാത്ത ആളാണെങ്കിൽ പറയും, പാല് അതുപോലെ വെള്ളം ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് കുറച്ച് പാലെടുത്ത് കുടിച്ചു, എന്നിട്ടത് മൂടി അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. അപ്പൊ അത് അറബികൾക്കിടയിൽ അന്ന് ഉണ്ടായിരുന്ന ശീലമാണ്. നമ്മുടെ അടുത്ത കാലഘട്ടം വരെ നമ്മുടെ നാട്ടിൽ വെള്ളം കുടിക്കുക എന്നത് ഇതുപോലെ ഹോട്ടലുകളിൽ കയറിയിട്ട് വെള്ളം ബോട്ടിലാക്കി കൊണ്ടുവരും, അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇന്ന് ആളുകൾ ഹോട്ടലിൽ പണം കൊടുത്ത് തന്നെ വാങ്ങിക്കാന്നുള്ള അവസ്ഥയിലേക്ക് എത്തി, വെള്ളം കുറഞ്ഞതുകൊണ്ട്. പക്ഷേ കുറച്ചു കാലം മുന്നേ വരെ ഹോട്ടലിൽ കയറി ഒരാൾ ഒരു വലിയ ബക്കറ്റ് ഒന്നാകെ വെള്ളം കുടിക്കാനുള്ള വെള്ളം പിടിച്ചാലും അതൊരു കുഴപ്പമുള്ള കാര്യമല്ല, കൊടുക്കും, ആളുകൾ കൊടുക്കും. അതുപോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഈ പറഞ്ഞ സമ്പ്രദായം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കയിലേക്ക് എത്തി. മക്കയിലെ ഖുറൈശികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബൂ ജഹൽ കളിയാക്കി, മക്കയിലെ ഖുറൈശികൾ പരിഹസിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അടയാളങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു യാത്രാ സംഘം വരുന്നുണ്ട്, അവരുടെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യാത്രാ സംഘം അവരുടെ ഭക്ഷണം കഴിഞ്ഞുപോയത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവരുടെ അവർ പാത്രത്തിൽ മൂടി വെച്ചിരുന്ന ഭക്ഷണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് അതുപോലെ തന്നെ അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അതുപോലെ മക്കയിലെ ഖുറൈശികൾ ചില ആളുഖൾ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് സന്ദർശിച്ച ആളുകളുണ്ട്, അൽ മുത്തഈം ഇബ്നു അദി എന്ന സഹാബി, അദ്ദേഹം അന്ന് കാലഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് അറിവുള്ളയാളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് നന്നായി അറിയാം, ഞാൻ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എനിക്കത് പറഞ്ഞു തരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ള പറയണം, ആദ്യം എനിക്കത് പലതും ഓർമ്മയില്ല, ബൈത്തുൽ മഖ്ദിസ് ഓരോ മൂലയും ഓരോ മുക്കും മൂലയും ഞാൻ കൃത്യമായി നോക്കി വെച്ചുകൊണ്ടല്ല വന്നിട്ടുള്ളത്, അതുകൊണ്ട് അവരോട് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പ്രയാസം അനുഭവപ്പെട്ടു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മഖ്ദിസ് എനിക്ക് കാണിച്ചു തന്നു അവരുടെ വശങ്ങളിലായി. അങ്ങനെ ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അവർ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് നീ പറഞ്ഞത് സത്യമാണ്, തീർത്തും ശരിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്റാഉൽ മിഅ്റാജ് നടത്തിയതിനുള്ള തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് പിന്നീട് ഇസ്റാഉൽ മിഅ്റാജ് കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ അഞ്ചു വഖ്ത് നിസ്കാരം, അതിന്റെ സമയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഞ്ചു വഖ്ത് നിസ്കാരം, ആ നിസ്കാരങ്ങളുടെ ആദ്യത്തെ സമയവും അവസാനത്തെ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ഒന്നാമത്തെ ദിവസം നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് വന്നു, രണ്ടാമത്തെ ദിവസം നിസ്കാരത്തിന്റെ അവസാന സമയത്ത് വന്നു. ഉദാഹരണത്തിന് സുബ്ഹ് നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഫജ്റിന്റെ സമയത്ത് വന്നു, ഫജ്ർ ആരംഭിക്കുന്ന സമയം. രണ്ടാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വന്നു. അങ്ങനെ രണ്ട് സമയത്ത്, ഒന്ന് ആദ്യത്തെ സമയം, രണ്ട് അവസാനത്തെ സമയം. ഇങ്ങനെ എല്ലാ നിസ്കാരങ്ങളും, അഞ്ചു വഖ്ത് നിസ്കാരവും അതിന്റെ സമയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടടുത്ത ദിവസം തന്നെ കാണിച്ചു കൊടുത്തു. ശരി, അവസാനമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, ഇസ്റാഉൽ മിഅ്റാജ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് കേവലം അവിടുത്തെ ആത്മാവ് കൊണ്ട് മാത്രമാണ് എന്ന് വാദിക്കുന്ന ചില ബിദ്ഇ കക്ഷികളുണ്ട്, അഖ്ലാനികളെ പോലുള്ള, മുഅ്തസലികളെ പോലെയുള്ള ചില ആളുകൾ. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക തെളിവുകൾക്ക് വിരുദ്ധമാണ്. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാന തആല പറയും, സുബ്ഹാൻ അല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ്, അള്ളാഹു അവന്റെ അടിമയെ ഇസ്റാ നടത്തിച്ചു എന്നാണ്. അല്ലാതെ സുബ്ഹാൻ അല്ലദീ അസ്റാ ബിറൂഹി അബ്ദിഹി എന്നല്ല, തന്റെ അടിമയുടെ റൂഹ് ഇസ്റാ നടത്തിച്ചു എന്നല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരവും അവിടുത്തെ ആത്മാവും ഒരുമിച്ചാണ് ഇസ്റാ സംഭവിച്ചത്. മാത്രമല്ല, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ, കേവലം റൂഹ് അവിടെ പോയി വരാനാണെങ്കിൽ ഇപ്പൊ ഇത്ര അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിപ്പോ ഉറക്കത്തിൽ എവിടെയൊക്കെ പോയി വരാറുണ്ട്? സ്വപ്നത്തിനിടയിൽ എത്ര ദൂരമുള്ള സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച് അഞ്ചാറ് ദിവസം അവിടെ താമസിച്ച് തിരിച്ചു വരലുണ്ട് സ്വപ്നത്തിന്. അതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഇസ്റാ മിഅ്റാജ് അത്ഭുതമാകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടു കൂടിയാണ് ഇസ്റാ മിഅ്റാജ് നടത്തിയത്. അതുകൊണ്ടാണ് അത് അത്ഭുതമായത്. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ അത് നിഷേധിച്ചത്. സ്വപ്നം കണ്ടു എന്ന് പറയാനാണെങ്കിൽ അത് നിഷേധിക്കാനുള്ളൊരു കാര്യമല്ല, അത് അത്ഭുതപ്പെടുത്താനുള്ളൊരു കാര്യമില്ല അതിൽ. അപ്പോൾ ഇസ്റാ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് ശരീരത്തോടു കൂടിയും അതുപോലെ തന്നെ ആത്മാവോടുകൂടിയുമാണ്. അവസാനമായി പറയേണ്ടത്, ഇസ്റാ മിഅ്റാജിന്റെ ഹദീസുകൾ മുതവാതിറാണ്. മുതവാതിർ എന്ന് പറഞ്ഞാൽ ഒരു തലക്കും നിഷേധിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ധാരാളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, അബൂദർ, മാലിക് ഇബ്നു സഅസഅ, അബി ഹുറൈറ, അബൂ സഅദ്, അബി സഈദ് അൽ ഖുദ്രി, ഇബ്നു അബ്ബാസ്, ഷദ്ദാദ് ഇബ്നു ഔസ്, ഉബൈ ഇബ്നു കഅബ്, അബ്ദുറഹ്മാൻ ഇബ്നു ഖുർത്, അബൂ ഹയ്യ, അബി ലൈല അൽ അൻസാരി, അബ്ദുല്ലാഹ് ഇബ്നു അംർ, ജാബിർ ഇബ്നു അബ്ദില്ലാ, ഹുദൈഫത്ത് ഇബ്നു യമാൻ, ബുറൈദ, അബു അയ്യൂബ്, അബു ഉമാമ, സമറത്ത് ഇബ്നു ജുന്ദബ്, അബുൽ ഹംറ, സുഹൈബ് ഇബ്നു റൂമി, ഉമ്മു ഹാന, ആയിഷ, അസ്മ ബിൻതു അബി ബക്കർ, ധാരാളം സഹാബികളെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ചെറിയ എണ്ണം സഹാബികളല്ല, അത്രയധികം സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ് ഇസ്റാഇന്റെ ഹദീസ്, മിഅ്റാജിന്റെ ഹദീസ്. അത് മുതവാതിറാണ്. അൽഹാഫിളു ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനെ നിഷേധിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനെ യോജിക്കുന്ന കാര്യമല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ദർശോടുകൂടി മക്കയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങൾ അവസാനിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.